ദൈവത്തിനോട് സ്തോത്രം ചെയ്യുന്നു. ദൈവനം കേൾക്കാനായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ദൈവം ഒരു ഹൃദയം തന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളുടെ ഇപ്പോഴത്തെ ഈ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ബുദ്ധിമുട്ടും കൂടാതെ കിട്ടുന്ന ഒരു സമയമാണ്. നമുക്ക് ദൈവനൊക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് മെനക്കെട്ട് ഉടമ്പ വരെ വരേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും ഇന്ന് ഇന്റർനെറ്റിലൊക്കെ നമ്മളിപ്പം കേൾക്കുന്നതിനേക്കാൾ നല്ല നല്ല ബൈബിൾ സ്റ്റഡിയും മെസ്സേജുകളും ഒക്കെ നമുക്ക് ഡൌൺലോഡ് ചെയ്യാനായിട്ടും കേൾക്കാനായിട്ടൊക്കെ പറ്റും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു വ്യക്തിയുടെ സ്പിരിച്വാലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് വളരില്ല. ദൈവം നമ്മളുടെ നമ്മളെ കുറച്ച് ബുദ്ധിമുട്ടി വരികയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത്. ദൈവം നമ്മുടെ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് ദൈവം കാണുന്നത്. നമ്മൾ കേൾക്കുന്ന മെസ്സേജിന്റെ ഒരു ക്വാളിറ്റിയേക്കാൾ കൂടുതൽ ദൈവം നമുക്ക് ദൈവവചനം പഠിക്കാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഹൃദയത്തെ ദൈവം കണ്ടിട്ട് ദൈവം സംസാരിക്കും. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്തൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്, അന്ന് ഞങ്ങളൊക്കെ നാട്ടില് ബസ്സുകളൊക്കെ ഞങ്ങൾ വീടിന്റെ ഒന്നും അടുത്തൊന്നും വരാത്ത സമയമാണ്. അന്നൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൺവെൻഷൻ ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ദൂരെയാണേലും പുഴ കടന്നാന്നേലും മല കടന്നാന്നേലും പോയി പാതിരാത്രിയിലൊക്കെ ആണെങ്കിലും തിരിച്ചു വരും. അന്ന് കേട്ട മെസ്സേജ് ഒന്നും വലിയ ഭയങ്കര സ്റ്റാൻഡേർഡ് മെസ്സേജസോ വലിയ ഹൈ ക്വാളിറ്റി മെസ്സേജോ ഒന്നും ആയിരുന്നില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കായിരുന്നു അങ്ങനത്തെ അന്നത്തെ ആ ദൈവത്തെ ദൈവവചനം പഠിക്കാനായിട്ടുള്ള ഹൃദയത്തിലെ ആഗ്രഹത്തെ ദൈവം കണ്ടു. ദൈവം പല കാര്യങ്ങളും പഠിപ്പിച്ചു വന്നു. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞാൽ നമുക്ക് ഈ മെസ്സേജുകളൊക്കെ നമുക്ക് ഇന്റർനെറ്റിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനോ ഒക്കെ കേൾക്കാം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ദൈവം ഒരു വ്യക്തിയുടെ ഹൃദയത്തെ കാണുന്നു. നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടിയാണെങ്കിലും നമ്മൾ ദൈവവചനം കേൾക്കാനായിട്ട് കുറച്ച് പെയിൻ എടുക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ ഈ മീറ്റിംഗുകൾക്ക് വരുന്നതും വീട്ടിൽ ഇരുന്നുകൊണ്ട് പ്രസംഗം കേൾക്കുന്നതും ഇന്റർനെറ്റിൽ നിന്ന് കേൾക്കുന്നതും നമ്മളുടെ വ്യത്യാസം. ഈ ഹാഫ് ഹാർട്ടഡായിട്ട് ഞാൻ വീണ്ടും പറയട്ടെ, പകുതി മനസ്സോടുകൂടി ലേസിയായിട്ട് ദൈവത്തെ സമീപിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനായിട്ട് കഴിയത്തില്ല. അത് ദൈവത്തിന്റെ ഒരു പ്രിൻസിപ്പിളാണ്, ദൈവത്തിന് അത് ഒരിക്കലും മാറ്റം വരുത്താനും കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം പഠിക്കുമ്പോൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ആഗ്രഹത്തോടെ ആയിരിക്കാം. ദൈവം നമ്മുടെ അടുത്ത് ഇടപെടും, ദൈവം നമ്മൾ സംസാരിക്കും. നമ്മുടെ ഹൃദയത്തിനനുസരിച്ചിട്ട് ദൈവം നമ്മൾക്ക് സ്പിരിച്വലായിട്ട് നമുക്ക് വളരാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. ഞാൻ ഈ കഴിഞ്ഞ ഇന്ന് വരാൻ നേരത്ത് നമ്മുടെ വീട്ടിലെ അങ്കിളിന്റെ അടുത്ത് ബൈബിൾ സ്റ്റഡിയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഗലാത്യലേഖനത്തിന്റെ കാര്യം ഒക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എന്നോട് ചോദിച്ചു, ഈ ഇങ്ങനെ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ചോദിച്ചു, ഈ ഗലാത്യ സഭ ഗലാത്യ എന്ന് പറയുന്ന സ്ഥലം എവിടാണെന്ന് അറിയാമെന്ന് ചോദിച്ചു. ശരിക്കും നമ്മുടെ ഒക്കെ ബൈബിളിന്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മാപ്പിൽ എഴുതിയിട്ടുണ്ട് എവിടാണ് ഗലാത്യ എന്നാണ് അടുത്ത സ്ഥലങ്ങളെന്നൊക്കെ. പക്ഷെ എനിക്കത് അറിയത്തില്ലായിരുന്നു സത്യത്തിൽ. ഞാൻ പറഞ്ഞ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. നേരെയാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, ശരിക്കും ബൈബിൾ സ്റ്റഡിയൊക്കെ എടുക്കുമ്പം സാധാരണഗതിയിൽ ആൾക്കാർ ഇതിന്റെ ചരിത്ര പശ്ചാത്തലവും ഇതിന്റെ ലൊക്കേഷനും ഇത് എങ്ങനെയാണ് ഈ ഗലാത്യ ആൾക്കാരുടെ രീതിയും ഇല്ലെങ്കിൽ ഇങ്ങനെ പല കാര്യങ്ങളും വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഇതൊക്കെ നല്ല കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയായിരുന്നു. ഇതൊക്കെ ശരിക്കും ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളൊക്കെ ആരെങ്കിലും ഒക്കെ പഠിപ്പിച്ചു തരുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിതൊക്കെ പഠിച്ചേനെ. പക്ഷേ അതിനേക്കാൾ അത് നല്ലതായിരിക്കുന്നത് പോലെ തന്നെ, പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് ഇതൊരു ലെറ്ററാണ് അല്ലെ. ഗലാത്യ സഭയിലെ വിശ്വാസികൾക്ക് പൗലോസ് എഴുതുന്നൊരു എഴുത്താണ്. ആ എഴുത്തിൽ കൂടി പൗലോസ് എന്താണ് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അല്ലെ. ഒരാളൊരു അപ്പനൊരു മകൻ എഴുത്തെഴുതുമ്പോൾ ആ എഴുത്തിലെ മെസ്സേജ് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനം ഇതിന്റെ കണ്ടന്റാണ്. ഈ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസ് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. പൗലോസ് ഗലാത്യ വിശ്വാസികളുടെ അടുത്ത് പൗലോസിന്റെ ഹൃദയത്തിൽ നിന്ന് പാസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് നമുക്ക് വർഷങ്ങൾക്ക് ശേഷം 2000 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് എഴുതപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് വായിക്കുമ്പോൾ പൗലോസ് എന്താണോ പറയാൻ ആഗ്രഹിച്ചത് അതേ കാര്യം തന്നെ നമുക്ക് മനസ്സിലായെങ്കിലേ ഒക്കത്തുള്ളൂ അല്ലെ. ആ പൗലോസ് ഉദ്ദേശിച്ച കാര്യം അല്ല വേറെ ചില കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവുന്നത്, നമുക്ക് അതുകൊണ്ട് പ്രയോജനമില്ല. പൗലോസ് ഉദ്ദേശിച്ച മെസ്സേജിൽ നിന്ന് അതിൽ നിന്ന് മാറി അതിലെ ചില കാര്യങ്ങൾ മനസ്സിലായിട്ട് കാര്യമില്ല. ഈ മെയിൻ മെസ്സേജ് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായെങ്കിലേ കാര്യമുള്ളൂ. ഇത് മനസ്സിലാവണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ തിറവട്ടകളെ ഒക്കത്തുള്ളൂ. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് പൗലോസിൽ കൂടി ഈ കാര്യം സംസാരിക്കുന്നത്. അതേ പരിശുദ്ധാത്മാവ് നമ്മളുടെ അടുത്ത് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുമ്പോൾ മാത്രമാണ് ഇത് നമുക്ക് അർത്ഥമായിട്ട് മനസ്സിലാവുന്നത്. പിന്നെ പൗലോസ് ഇതിൽ കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് മുമ്പോട്ട് ആദ്യത്തെ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവേഴ്സ് ചെയ്ത് പറയുകയാണ്. ആദ്യം തന്നെ പൗലോസ് പറയാണ്, പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് സുവിശേഷം എന്താണ് എന്നുള്ളത് കൺവേ ചെയ്യാനായിട്ടാണ് പൗലോസ് ഇതിൽ കൂടി ആഗ്രഹിക്കുന്നത്. പൗലോസിന് യേശു ക്രിസ്തു വെളിപ്പെടുത്തി കൊടുത്ത ദൈവ തിരുവെഴുത്തുകളിലെ സുവിശേഷം, ആ സുവിശേഷം യേശു ക്രിസ്തുവിന്റെ മെസ്സേജ് തന്നെയാണ്, യേശു ക്രിസ്തുവിനെ തന്നെയാണ് പ്രസംഗിക്കുന്നത്. അങ്ങനെ ആ പൗലോസിന് മനസ്സിലായ കാര്യം പൗലോസ് ഗലാത്യ സഭയിലെ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നത് കണ്ടത്. ഞാൻ ഈ പറയുന്ന സുവിശേഷം യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ് എന്ന് പൗലോസ് വളരെ ക്ലിയർ ആയിട്ട് എഴുതുകയാണ്. ആ സുവിശേഷത്തിനെതിരായിട്ട് നിൽക്കുന്ന ദുരുപദേശങ്ങളെ പൗലോസ് വളരെ ശക്തമായിട്ട് എതിർക്കുകയും ഖണ്ഡിക്കുകയും ചെയ്തിട്ട് എന്താണ് യഥാർത്ഥത്തിലുള്ള സുവിശേഷം എന്നുള്ളത് പറഞ്ഞു വരികയാണ്. അന്നേരം ഈ കോണ്ടക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന ഗലാത്യ വിശ്വാസികളുടെ അടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉപദേശം ഇവരുടെ ഇടയിലേക്ക് ക്രീപ്പിൻ ചെയ്തപ്പോൾ അതിനെ കട്ട് ചെയ്തുകൊണ്ട് പറയുന്നതുകൊണ്ട് ന്യായപ്രമാണത്താൽ എന്തൊക്കെ ലഭിക്കുന്നില്ല എന്നാണ് ആദ്യമേ പറയുന്നത്. എന്തൊക്കെ ലഭിക്കുന്നില്ല ന്യായപ്രമാണത്താൽ? ആദ്യമായിട്ട് ന്യായപ്രമാണത്താൽ നീതീകരണം ലഭിക്കുന്നില്ല. ദൈവം അതുകൊണ്ട് ന്യായപ്രമാണത്താൽ ദൈവം ഒരു വ്യക്തിയെ നീതീകരിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടുമില്ല. അത് ദൈവത്തിന്റെ പ്ലാനിലും അങ്ങനെയില്ലായിരുന്നു. അത് ന്യായപ്രമാണത്താൽ നീതീകരണം വരുന്നില്ല. രണ്ടാമത് ന്യായപ്രമാണത്താൽ വാഗ്ദത്തമായിട്ടുള്ള പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നില്ല. അതും ന്യായപ്രമാണത്തിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതല്ല. കാരണം ന്യായപ്രമാണത്തിന് മുമ്പേ ദൈവം വാഗ്ദത്തം ചെയ്തതാണ്. അതിനുശേഷമാണ് ന്യായപ്രമാണം കൊണ്ടുവന്നത്. അതായത് ഇത് രണ്ടും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം പൗലോസ് പറയാണ് ഇത് ലഭിക്കുന്ന യഥാർത്ഥത്തിലുള്ള വിശ്വാസത്താലാണ് നീതീകരണവും, വിശ്വാസത്താലാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതും, വിശ്വാസത്താലാണ് നീതീകരണവും, വിശ്വാസത്താലാണ് വിശുദ്ധീകരണവും, എല്ലാം ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസിലാണ് ലഭിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം എന്നിട്ട് എന്തിനാണ് ഈ ന്യായപ്രമാണം കൊടുത്തത്? പ്രവൃത്തിയാൽ ഉള്ള ഒരു കാര്യം കൊടുത്തു. വിശ്വാസത്താലാണ് എല്ലാം ലഭിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് ന്യായപ്രമാണം ഇതിന്റെ ഇടയ്ക്ക് ചേർത്തു? അത് പൗലോസ് പറയാണ് ന്യായപ്രമാണം ആഡ് ചെയ്യപ്പെട്ടതാണ്. ന്യായപ്രമാണം ആഡ് ചെയ്യപ്പെട്ടാണ്. ദ ലോ വാസ് ആഡഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗലാത്യ ലേഖനം 3:19. വൈ ദെൻ ദ ലോ ഇറ്റ് വാസ് ആഡഡ് ബിക്കോസ് ഓഫ് ട്രാൻസ്ഗ്രഷൻസ്. നേരം പറയാണ് ന്യായപ്രമാണം കൊടുത്തതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു. ആ ഉദ്ദേശം തെറ്റിയിട്ടില്ല. ഇപ്പോഴും ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം നിലനിൽക്കുന്നത് തന്നെയാണ്. ആ ഉദ്ദേശം ഇപ്പോഴും അത് തന്നെ. ദൈവത്തിന്റെ പ്ലാനുകളോ പദ്ധതികളോ ഒന്നും മാറിയിട്ടില്ല. ദൈവം കൊടുത്ത കാര്യത്തിന്റെ ഉദ്ദേശം കൊണ്ട് നമ്മൾ കൺഫ്യൂസ് ചെയ്യാതിരുന്നാൽ മതി. നേരം പൗലോസ് പറയാണ് ന്യായപ്രമാണം കൃപയ്ക്കെതിരല്ല, ന്യായപ്രമാണം ദൈവ വാഗ്ദത്തങ്ങൾക്കെതിരല്ല, ഇത് രണ്ടും രണ്ട് പർപ്പസാണ്, രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്നാണ് പൗലോസ് പറയുന്നത്. അതിന്റെ താഴേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുള്ള വിശ്വാസത്താൽ ഒരു വ്യക്തി ന്യായപ്രമാണത്തിന് മുമ്പ് കൊടുത്ത വാഗ്ദത്തം പ്രാപിക്കുന്നു. അത് ദൈവമക്കളാകുക എന്നുള്ള പദവിയാണ്. അതാണ് 4:4 നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചു നിർത്തിയത്. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായിട്ട് സ്ത്രീയുടെ സന്തതി വരുമെന്നായിരുന്നു ദൈവത്തിന്റെ വാഗ്ദത്തം ഉൽപ്പത്തിയിൽ തന്നെ കൊടുത്തത്. അതുപോലെ തന്നെ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിലുള്ള കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വന്തം പുത്രന്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ അയച്ചു. അങ്ങനെ ഇനി നീ ദാസനല്ല പുത്രനത്രേ, പുത്രൻ എങ്കിൽ ദൈവപ്രകാരം അവകാശിയുമാകുന്നു. അന്നേരം പൗലോസ് പറയുകയാണ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾക്കും പുത്രൻ എന്ന നിലയിൽ തിയററ്റിക്കലി ഹെയറാണ്, അവകാശിയാണ് എന്നാണ് ഇതുവരെയും പറഞ്ഞത്. അന്നേരം ഇതുവരെ യേശുക്രിസ്തുവിൽ കൂടി ലഭിച്ച കാര്യങ്ങൾ, യേശുക്രിസ്തുവിൽ കൂടി ഒരു വ്യക്തിക്ക് എന്താണ് യഥാർത്ഥത്തിൽ ലഭിച്ചത്, ഒരു പുത്രത്വത്തിന്റെ അവകാശം എന്താണെന്നുള്ളതൊക്കെ പൗലോസ് വിശദീകരിക്കുകയാണ്. ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങളിൽ ഈ ഇത് ലഭിച്ച വിശ്വാസികളുടെ പ്രാക്ടിക്കൽ ജീവിതത്തിൽ എന്തുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതിനെ പറ്റിയാണ് പൗലോസ് മുമ്പോട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതാണ് മുമ്പോട്ടുള്ള ലേഖനങ്ങളിൽ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എല്ലാ വാക്യങ്ങളും എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ജസ്റ്റ് പെട്ടെന്ന് വായിച്ചു. അതിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഇവിടെ പൗലോസ് എന്താ പറയുന്നതെന്ന് മനസ്സിലായോ? ഇവിടെ പൗലോസ് പറയുന്നത് ഗലാത്യ സഭയിലെ വ്യക്തികളുടെ ചില നല്ല ഗുണങ്ങളാണ് പൗലോസ് എഴുതുന്നത്. ഗലാത്യ സഭയിലെ വ്യക്തികൾ ശരിക്കും വളരെ നല്ല വ്യക്തികളായിരുന്നു അല്ലെ? പൗലോസിനെ എങ്ങനെ അവർ കണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത്? പൗലോസിനെ അവർ കണ്ടത് ഒരു അപ്പോസ്തലനെന്ന നിലയിലല്ല, എങ്ങനെയാണ്? ദൈവദൂതനെ പോലെ, പിന്നെ പറയാണ് ക്രിസ്തുവിനെ പോലെയാണ് ഇവരെ പൗലോസിനെ കൈക്കൊണ്ടത്. അന്നേരം പൗലോസിനെ ഇവർ വളരെ ഹോസ്പിറ്റബിൾ ആയിരുന്നു. ഈ പൗലോസിന്റെ അസുഖം ഉണ്ടായിരുന്നു, നമുക്കിത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു ശരീര സംബന്ധമായിട്ടുള്ള പരീക്ഷ എന്ന് പറയുമ്പോൾ ഒരു ഇൻഫോർമേറ്റീവ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ഇവിടെ എഴുതിയിട്ടില്ല. പക്ഷെ അങ്ങനൊരു അസുഖം ഉണ്ടായിട്ട് പോലും ഇവർ അതിലൊട്ടും മുഷിയാതെ, വെറുപ്പോ നിന്നയോ ഒന്നും കാണിക്കാതെ പൗലോസ് അതിന് മേളിൽ പറയുന്നുണ്ട് എന്റെ ശരീരത്തിലെ ബലഹീനത നിമിത്തമാണ് പൗലോസ് ഇവരുടെ അടുത്ത് ചെന്നതെന്നും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവർ വളരെ നന്നായിട്ട് പൗലോസിനെ ശുശ്രൂഷിച്ചു, പൗലോസിനെ ദൈവദൂതനെ പോലെ കൈക്കൊണ്ടു, യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്ന പോലെ കൈക്കൊണ്ടു. അങ്ങനെ വളരെ നല്ല വ്യക്തികളാണ് ഇവർ അല്ലേ, അന്നേരം വളരെ നല്ല ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുകിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്, വളരെ നല്ല ആൾക്കാർ. ഈ നല്ല ആൾക്കാര് ശരിക്കും ശത്രുക്കളാകുന്നത് എവിടാണെന്നറിയോ? എങ്ങനെയാണ് ഈ നല്ല ആൾക്കാർ ശത്രുക്കളാവുന്നത്? എങ്ങനെയാവും? ഇത് വായിച്ചിട്ടുണ്ട്, കലത്തിൽ തന്നെ വായിച്ചിട്ടുള്ളവർക്ക് പറയാവോ? നല്ല ആൾക്കാർ ശത്രുക്കളാവണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ അടുത്ത് സത്യം പറഞ്ഞാൽ ഈ നല്ല ആൾക്കാര് നേരെ ശത്രുക്കളാവും. ഇതാണ് ഇവിടെയും സംഭവിച്ചത്. ഞാൻ പൗലോസ് പറയുന്നത് നിങ്ങൾ വളരെ നല്ല ആൾക്കാരാണ്, വളരെ ഹോസ്പിറ്റബിൾ ആണ്, എല്ലാ രീതിയിലും നല്ല ആൾക്കാരാണ്, പക്ഷെ സത്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്റെ ശത്രുക്കളെ. എന്നാലും ശത്രു മനുഷ്യരെ ശത്രുക്കളാക്കാതിരിക്കണമെങ്കിൽ, നല്ലതായിട്ട് കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പോയാൽ മതി, സത്യം മാത്രം പറയരുത്. കാരണം സത്യം കേൾക്കുന്ന ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല. ഞാൻ പറയട്ടെ, ഇതാണ് പ്രശ്നം. ദൈവവചനത്തിലെ സത്യം നമ്മൾ എൻകൗണ്ടർ ചെയ്യുമ്പോൾ അതിനെ ഫേസ് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് ഇഷ്ടമല്ല. അത് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഓക്കെയാണ്. ഞാൻ പറയട്ടെ, പക്ഷെ ഇവിടാണ് ഒരു വ്യക്തിയുടെ സ്പിരിച്വാലിറ്റി ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. നിങ്ങളെ കറക്റ്റ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ യഥാർത്ഥത്തിൽ നിങ്ങളെ ദൈവവചനത്തിൽ നിന്ന് സത്യം പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് പൗലോസ്, അതുകൊണ്ട് ഈ ഒരു പ്രസംഗിക്കുന്നവർക്കും ദൈവദാസന്മാർക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു പരീക്ഷയാണ്. എന്താന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട്, ഈ നല്ല റിലേഷനൊക്കെ പോവാനായിട്ട് സാധ്യതയുണ്ട്. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? നമ്മളും സത്യം ഒന്ന് മയപ്പെടുത്തി പറയാനായിട്ട് നിൽക്കും. ഇവിടെയാണ് പൗലോസ് ആദ്യം ഗലാത്യരേഖന 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. പൗലോസ് പറയാണ്, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത്, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനാവുകയില്ല. അങ്ങനെ പൗലോസ് പറയാണ്, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല സഹോദരന്മാര്. നിങ്ങൾ എത്ര നല്ലവരാണെങ്കിലും, എന്നെ യേശു ക്രിസ്തുവിനെ പോലെയാണ് നിങ്ങൾ കണ്ടതെങ്കിലും, സത്യം പറയാതിരിക്കാനായിട്ട് ഓപ്ഷൻ ഇല്ല. പക്ഷേ ആൾക്കാർക്ക് അത് താല്പര്യമില്ല. നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ ദൈവവചനം സംസാരിക്കുന്ന കാര്യം പറയുമ്പോൾ അന്ത്യകാലത്തുണ്ടാവുന്ന ഒരു പ്രശ്നം പൗലോസ് അവിടെ പറയുകയാണ്. അന്ത്യകാലത്തുണ്ടാവുന്ന ദിവസം 2 തിമോത്തിയോസ് അതിന്റെ 4-ാം അധ്യായം, 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യവും 4-ാം വാക്യവും, അവർ പഥ്യോപദേശം, 2 തിമോത്തിയോസ് 4:3-4 വാക്യങ്ങൾ, ഇവിടെ പറയാണ് അവർ സൗണ്ട് ഡോക്ടറിൻ ടോളറേറ്റ് ചെയ്യാതെ എന്ത് ചെയ്യും? അവരുടെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾ കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പിരിക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും. പൗലോസ് പറയാണ്, അന്ത്യകാലത്ത് വരുന്നൊരു വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവവചന സത്യം ട്രൂത്ത് കേൾക്കാനായിട്ട് ആൾക്കാർക്ക് താല്പര്യമില്ല. അതിനുപകരം അവരെന്ത് ചെയ്യും? അവർക്കിഷ്ടമുള്ളത് പ്രസംഗിക്കണം. അവർക്കിഷ്ടമുള്ളത് പ്രസംഗിക്കാനായിട്ട് അവർ അപ്പോയിന്റ് ചെയ്യാണ് ആൾക്കാരെ. അങ്ങനെ എഴുതിയിരിക്കുന്നത്, ദേ അപ്പോയിന്റ് പ്രീച്ചേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവര് പ്രീച്ചേഴ്സിനെ അപ്പോയിന്റ് ചെയ്യണം. കാരണം എന്താണ്? അവർക്ക് ഇഷ്ടമുള്ളത് കേൾക്കണം, അവർക്ക് ഇങ്ങനത്തെ കാര്യം. പക്ഷെ പൗലോസ് അതിന്റെ 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ പറയാണ്, സത്യവചനത്തെ
യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക.
ഇവിടെ പറയാണ്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കുവാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നതിനായിട്ട് നിൽക്കുവാൻ ശ്രമിക്കുക. ബി ഡിലിജന്റ് ടു പ്രസന്റ് യുവേഴ് സെൽഫ് അപ്രൂവ് ടു ഗോഡ് ആസ് എ വർക്സ്മാൻ ഹൂ ഡസ് നോട്ട് നീഡ് ടു ബി അഷേംഡ് ആക്യുറേറ്റ്ലി ഹാൻഡ്ലിംഗ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. നേരെ പൗലോസ് പറയാണ്, ഇത് രണ്ടുപേരും ഒരാളെ പ്രസാദിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഒന്നുകിൽ മനുഷ്യരെ പ്രസാദിപ്പിക്കാനായിട്ട്, മനുഷ്യരുള്ള റിലേഷൻ മോശമാവാതിരിക്കാനായിട്ട് നമ്മൾ സത്യം പറയാതിരുന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിട്ട് എങ്ങനെ നിൽക്കുമെന്ന് പറഞ്ഞേ? ലജ്ജിക്കുമെന്നാ പറഞ്ഞേ അല്ലേ? ഇവിടെ ക്ലിയർ ആയിട്ട് പറയാണ്. എന്നാലും ഞാൻ പറയട്ടെ, ഇത് സത്യം കേൾക്കാനായിട്ട് നമുക്ക് താല്പര്യമില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവവചനം നമ്മളെ യഥാർത്ഥത്തിൽ പലരും പറയാറുണ്ട്, പലരും പറയുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കംഫർട്ടിംഗ് മെസ്സേജ് ഒന്നും അല്ല, ചിലപ്പം കണ്ടെമിംഗ് മെസ്സേജ് എന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് ഞാൻ പറയട്ടെ, നമ്മൾ ഇവിടെ കംഫോർട്ട് ചെയ്യാനായിട്ടും കണ്ടം ചെയ്യാനായിട്ടും ദൈവം നമ്മളെ നിർത്തിയിട്ടില്ല. ദൈവം ഒരാ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ പല ചർച്ചിൽ വരുന്നവർക്ക് പല പല നീഡുകളാണ് അല്ലെ, ഓരോരുത്തരുടെയും നീഡ് അനുസരിച്ച് പ്രസംഗിക്കണമെന്ന് ചില പറയാറുണ്ട്, ചർച്ചിന്റെ നീഡ് അനുസരിച്ച് പ്രസംഗിക്കണം. അത് പറയാൻ അത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല നീഡാണ് അല്ലെ, ഓരോരുത്തരുടെ നീഡ് അനുസരിച്ച് നമ്മളെങ്ങനെ പ്രസംഗിക്കും, നമ്മളതിനനുസരിച്ച് പ്രസംഗം തയ്യാറാക്കിക്കൊണ്ട് വരാൻ പറ്റൂ. ദൈവം പറയുന്ന എന്താണ്, ദൈവം ദൈവവചനം സംസാരിക്കുമ്പോൾ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. നാലാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം, 2 തിമൊഥെയൊസ് 4:2 പൗലോസ് പറയാണ്, ഞാൻ ജീവികളെയും മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവിനെയും സാക്ഷീകരിച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി ശക്തിയായിട്ട് പറയാണ് സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. എന്താണ് എന്താണ് പറയുന്നത്? വചനം പ്രസംഗിക്കുക, അത്രയേ ഉള്ളൂ. ജസ്റ്റ് സ്പീക്ക് ദ വേർഡ്. ദൈവവചനം പ്രസംഗിക്കുക, അത് അതിന്റെ പ്രവൃത്തി ചെയ്തോളൂ. സത്യം അതേപോലെ പറയുക, അത് ചില ആൾക്കാരെ ചിലപ്പോൾ അവരുടെ കംഫർട്ട് നശിപ്പിക്കുന്നതായിരിക്കും. ദൈവവചനത്തിന്റെ ഒന്നാമത്തെ ഉദ്ദേശം തന്നെ ഈ കോംപ്രമൈസേഴ്സ് ആയിട്ടും ഹാഫ് ഹാർട്ട് ആയിട്ടുള്ളവരുടെ സമാധാനം നശിപ്പിക്കുക എന്നുള്ളത് ദൈവവചനത്തിന്റെ ഒരു ഉദ്ദേശമാണ്. അതെല്ലായിടത്തും അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതിന് അത് വേറെ ആരുടെയും കുറ്റമല്ല, ദൈവവചനത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടാത്ത ഒരു വ്യക്തി ദൈവവചനം കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുകയാണെങ്കിൽ ദൈവവചനം ഒന്നുകിൽ ആ വ്യക്തിയുടെ കംഫർട്ട് നശിപ്പിച്ച് ആ വ്യക്തിയെ മാനസാന്തരത്തിലോട്ട് നടത്തും, ഇല്ലെങ്കിൽ ആ വ്യക്തി ഹൃദയം കഠിനപ്പെടും. ഇത് രണ്ടിലേതിലും നടക്കും. ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവവചനം സത്യം പറഞ്ഞപ്പോൾ ഇവരെന്തൊക്കെ സംഭവിച്ചു? മൂന്നാമത്തെ അധ്യായത്തിൽ പറയാണ്, നാലാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയാണ്, അങ്ങനെ ഇരിക്കെ കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്നതിന് ഞാൻ സാക്ഷി. നിങ്ങൾ നല്ല വ്യക്തികളാണ്, പക്ഷേ സത്യം പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായി തീരും. ഞാൻ പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞ ദൈവമക്കളെ, യഥാർത്ഥത്തിൽ ദൈവവചനം നിങ്ങളെ ആരെങ്കിലും കറക്റ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അതിനോട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ റിയൽ സ്പിരിച്വാലിറ്റി. അല്ലാതെ ഈ പറഞ്ഞിരിക്കുന്ന മേളി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല, ഈ മേളി പറഞ്ഞിരിക്കുന്ന നല്ല സ്വഭാവങ്ങൾ ഒരു അല്ല യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റിയുടെ ടെസ്റ്റ്. സ്പിരിച്വാലിറ്റിയുടെ ടെസ്റ്റ് യേശു ക്രിസ്തുവിന്റെ നേച്ചർ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. അതാണ് തൊട്ട് താഴെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അതിന്റെ 10-ാമത്തെ വിളക്ക് പറയാണ്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം പിന്നെയും ഞാൻ പ്രസവപ്പെടുന്നു വേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ, മൈ ചിൽഡ്രൻ വിത്ത് ഹൂം ഐ അഗെയിൻ ലേബർ അണ്ടിൽ ക്രൈസ്റ്റ് ഈസ് ഫോംഡ് ഇൻ യു. ഞാൻ പറയട്ടെ, സുവിശേഷത്തിന്റെ പർപ്പസ് ഞാൻ ഇതുകൊണ്ടാണ് പറഞ്ഞത്, മനുഷ്യനെ നല്ല മനുഷ്യരെ കുറെ ആൾക്കാരെ ഉണ്ടാക്കാനായിട്ടല്ല, നല്ല സ്വഭാവമുള്ള ആൾക്കാരെ കുറെ ഉണ്ടാക്കാനായിട്ടല്ല, യേശു ക്രിസ്തുവിന്റെ ക്യാരക്ടർ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുവാണെന്ന്. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിന്റെ ക്യാരക്ടർ എന്താണ്? ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് യേശു ക്രിസ്തുവിന്റെ സ്വഭാവം, എന്താണ് യഥാർത്ഥത്തിലുള്ള താഴ്മ. ഫിലിപ്പ് ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ പറയാണ്, ക്രിസ്തുവിന്റെ ഭാവം തന്നെ ഇതേ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഫിലിപ്പ് ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ എപ്പോഴും വായിക്കുന്ന ആ വാക്ക് പെട്ടെന്ന് വായിക്കാം. അവിടെ പറയാണ് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണ മരണത്തോളം അനുസരണമുള്ളതിനായി തീർന്നു. നേരെ താഴ്ത്ത തന്നെത്താൻ താഴ്ത്തുക എന്നുള്ളതാണ് ദൈവത്തിന്റെ കറക്ഷന്റെ മുമ്പിൽ, ദൈവവചന സത്യങ്ങളുടെ മുമ്പിൽ റിബല് ചെയ്യാതെ തന്നെത്താൻ താഴ്ത്തുക എന്നുള്ളതാണ് റിയലായിട്ട് ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു ക്യാരക്ടർ ആണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ഇത് ഈ ഒരു കാര്യം നടക്കാത്തടത്തോളം കാലം പൗലോസ് പറയാണ്, പൗലോസ് ഞാൻ നിങ്ങളെ ചൊല്ലി വേദനിക്കുന്നു എന്നാൽ എങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയാണ് ഞാൻ നിങ്ങളെ ചൊല്ലി വേദനിക്കുന്നു. നിങ്ങൾ അടുത്ത 20-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇന്ന് നിങ്ങളുടെ അടുക്കലിരുന്ന് എന്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു. പൗലോസിന്റെ വിഷമം എന്തോ? പൗലോസിന്റെ വിഷമം ഇവർക്ക് എന്തെങ്കിലും രോഗമുണ്ടായിരുന്നുള്ളതോ, ഇതൊക്കെ പൗലോസിന് വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ഇവരുടെ ജോലിക്ക് പ്രശ്നമുണ്ടായിരുന്നുള്ളതോ, ഇല്ലെങ്കിൽ ഇവർക്ക് സാമ്പത്തിക ഗ്രാത്തിയിലെ സഭയിലെ ആൾക്കാർക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നുള്ളതോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല പൗലോസിനെ റിയലായിട്ട് വിഷമിപ്പിച്ചത്. ഇവർ നല്ല ആൾക്കാരായിരുന്നു എന്നുള്ളതുകൊണ്ടുമല്ല, പക്ഷെ ഇവരുടെ റിയൽ ക്യാരക്ടറിൽ എന്ത് സംഭവിക്കുന്നില്ല? യേശു ക്രിസ്തു മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഇത് കാണാത്തടത്തോളം, കാരണം പൗലോസ് അറിയാമായിരുന്നു സുവിശേഷത്തിന്റെ എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് യേശു ക്രിസ്തു മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത് മാത്രമാണ്.
അതല്ലാതെ ബാക്കിയുള്ളതൊന്നും യഥാർത്ഥത്തിൽ സുവിശേഷത്തിന്റെ എൻ പ്രൊഡക്റ്റ് അല്ല. അന്നേരം ആ പ്രൊഡക്റ്റ് ഉണ്ടാവാത്രത്തോളം കാലം പൗലോസ് പറയാണ് എനിക്ക് ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്, എനിക്ക് നിങ്ങളെ കുറിച്ചിട്ട് നല്ല അഭിപ്രായമല്ല, എനിക്ക് നിങ്ങളെക്കുറിച്ച് വിഷമം ഉണ്ടാവുന്നത്. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയാണ് ഞങ്ങൾ യേശുക്രിസ്തു ഒരു വ്യക്തിയുടെ ഉള്ളിൽ വെളിപ്പെടുന്നതല്ലാതെ ബാക്കി ഒന്നും പൗലോസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. രണ്ടു കൊരിന്ത്യർ അതിന്റെ അഞ്ചാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ വായിച്ചാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി തന്നെ അവൻ എല്ലാവർക്കും ഉയർത്തി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയാണ്, ആകയാൽ എന്ന് പറഞ്ഞാൽ നേരത്തെ മേൽ ദെയർഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ പറഞ്ഞ കാര്യം നടക്കുന്നില്ല എങ്കിൽ ആ കാര്യമാണ് നടക്കേണ്ടത്. യേശു ക്രിസ്തു ഒരു വ്യക്തിയിൽ കൂടി മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നടക്കേണ്ടത്. അതല്ലാതെ താഴെ പറയാണ്, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ജഡപ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പൗലോസ് പറയാണ് നിങ്ങൾ ആരാണെന്നുള്ളത് എനിക്കൊരു വിഷയമേ അല്ല. നിങ്ങൾക്ക് എത്ര കേടിയാണ് ശമ്പളം എന്നുള്ളത് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ദൈവത്തിന് വിഷയമല്ല. നിങ്ങളുടെ ജോലിയിലുള്ള ഉയർച്ചയോ താഴ്ചയോ ഒന്നും ദൈവത്തിന് വിഷയമല്ല. പൗലോസ് പറയാണ് ഞങ്ങൾ ആരെയും ജഡപ്രകാരം കണക്കാക്കുന്നില്ല. നിങ്ങൾ ജഡപ്രകാരം എന്തൊക്കെ വലിയ ആളാണെങ്കിലും പൗലോസിന് വിഷയമല്ല. പൗലോസ് പറയാണ് ആരെയും ഞങ്ങൾ ജഡപ്രകാരം അറിയുന്നില്ല. എന്നിട്ട് താഴെ പറയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ഒരു പുതിയ സൃഷ്ടിയാവുന്നു. പൗലോസ് പറയാണ് ഇത് മാത്രമേ ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ഇത് മാത്രമേ ഞങ്ങളുടെ ഇവാലുവേഷൻ പോയിന്റായിട്ട് ഞങ്ങൾ വെക്കുന്നുള്ളൂ, അല്ലാതെ ബാക്കി എന്തൊക്കെ ക്യാരക്ടർ നിങ്ങൾക്കുണ്ടെങ്കിലും എന്തൊക്കെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിലും എന്തൊക്കെ ഡിഗ്രി നിങ്ങൾക്കുണ്ടെങ്കിലും എത്ര ശമ്പളം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിലും എന്തൊക്കെയാണെങ്കിലും കിട്ടുന്നില്ലെങ്കിലും പാവപ്പെട്ടവനോ പണക്കാരനോ ഏത് ജാതിയാണെന്നുള്ളത് ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവം പൗലോസ് പറയാണ് ഞങ്ങൾക്കും അത് വിഷയമല്ല. പൗലോസ് പറയാണ് ഞങ്ങൾ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല, ഒരു മനുഷ്യനെയും ഹ്യൂമൻ സ്റ്റാൻഡ് ഓഫ് വ്യൂവിൽ ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ല. ദൈവസഭയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒന്നിനും വിലയില്ല. ദൈവസഭയിൽ ആകെ വിലയുള്ളത് യേശു ക്രിസ്തുവിന് മാത്രമാണ്. ആ യേശു ക്രിസ്തു ഒരു വ്യക്തിയുടെ ക്യാരക്ടറിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പൗലോസ് നോക്കുന്നത്. പൗലോസ് കൊണ്ട് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയാണ് ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം. ഇവിടെ പറയാണ് നിങ്ങളെക്കുറിച്ച് ഞാൻ വിഷമിക്കുന്നു, കാരണം നല്ല ആൾക്കാരാണ്, സത്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മാനസാന്തരപ്പെടാൻ തയ്യാറല്ല. സത്യം പറയുന്നവരടുത്ത് നിങ്ങൾ ശത്രുവാണ്, സത്യം പറയുന്നവരടുത്ത് നിങ്ങൾ ശത്രുവായിട്ട് കാണുകയാണ്. പൗലോസ് പറയാണ് നിങ്ങളുടെ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം, ക്രിസ്തു നിങ്ങളിൽ ഫോം ആകുവോളം, സുവിശേഷത്തിന്റെ പർപ്പസ് നിങ്ങൾ ക്യാരക്ടർ റിയലായിട്ട് ഉണ്ടാവാത്തടത്തോളം കാലം ദൈവത്തിന് നമ്മുടെ ലൈഫിനെ പറ്റി വിഷമമാണ്. അതാണ് പൗലോസോട് പറഞ്ഞിരിക്കുന്നത്. പൗലോസോടെയാണ് നിങ്ങൾ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം. ദൈവവചനം പഠിക്കുമ്പോഴാണെങ്കിലും എന്ത് കാര്യങ്ങളും, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് നമ്മൾ ദൈവവചനം പഠിച്ച് ദൈവവചനം മനസ്സിലാക്കുക എന്നുള്ളതല്ല, ദൈവവചനത്തിൽ കൂടി നിത്യജീവനായിട്ടുള്ള യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുകയും ആ യേശു ക്രിസ്തു നമ്മൾ കൂടി മാനിഫെസ്റ്റ്. അതാണ് ഗലാത്യ ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചവും പറഞ്ഞല്ലോ. പൗലോസ് പറയാണ് 1-ാമത്തെ വാക്യത്തിൽ പറയാണ് ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ ടു റിവീൽ ഹിസ് സൺ ഇൻ മീ സോ ദാറ്റ് ഐ മൈറ്റ് പ്രീച്ചിങ്. അന്നേരം പൗലോസ് പറയുന്നത് ഇതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ദൈവത്തിന്റെ പ്രീച്ചിങ്ങിന്റെ പർപ്പസ്. പ്രീച്ചിങ്ങിന്റെ പർപ്പസ് യേശു ക്രിസ്തു വെളിപ്പെടുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. അല്ലെങ്കിൽ ഇതെന്തുകൊണ്ട് നടക്കുന്നില്ല, അതാണ് പൗലോസ് പറഞ്ഞ രീതിയിൽ പറയാണ്. ഇത് രക്ഷിക്കപ്പെട്ടവരടുത്ത്, ജസ്റ്റിഫൈ ചെയ്യപ്പെട്ടവരടുത്ത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്ന് ദൈവമക്കളായവരടുത്ത്, ദൈവത്തിന്റെ ആത്മീയ അനുഗ്രഹങ്ങൾക്ക് തിയററ്റിക്കലി അവകാശികളായവരടുത്ത് പറയാണ് പൗലോസ് പറയാണ് നിങ്ങളെക്കുറിച്ച് ഇതൊക്കെ ഉണ്ടായിട്ടും ഞാൻ നിങ്ങളെ കുറിച്ച് വിഷമിക്കുന്നത്. കാരണം എന്താണ്, അവകാശിയായിട്ടും ഇപ്പോഴും ജഡീകനായ ശിശുവായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. ദൈവത്തിന് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, അതാണ് അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോഴേക്കും വായിക്കുന്നത്. ജസ്റ്റ് 2 വാക്യങ്ങൾ വായിക്കുക, 21-ും 22-ും 23-ും വാക്യങ്ങൾ.
4:22 അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു, ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജനപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്താലും ജനിച്ചിരുന്നു.
അടുത്ത വാക്യം,
ഇത് സാദൃശ്യമാകുന്നു. ഈ സ്ത്രീകൾ രണ്ട് നിയമങ്ങൾ അത്രേ, ഒന്ന് സീനായി മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗാർ.
ഇവിടെ പറയാണ് പോലോസിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയാണ് എന്തുകൊണ്ട് രക്ഷിക്കപ്പെട്ട വാഗ്ദത്തം ലഭിച്ച ദൈവമക്കൾ ജഡീകരായി ജീവിക്കുന്നു. ഈ ജഡീകർ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ജഡീകരുണ്ട്. ഒന്ന് കൊരിന്തലേഖനത്തിൽ ആ ജഡീകരെ പറ്റി പറയുന്നുണ്ട്. ആ ജഡീകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പന്റെ ഭാര്യയും കൊണ്ട് നടക്കുന്നവർ, ഇല്ലെങ്കിൽ കേസ് നടക്കുന്നവർ, വഴക്കുണ്ടാക്കാൻ നടക്കുന്നവർ, എല്ലാ തരത്തിലും മ്ലേച്ഛതകൾ ചെയ്യുന്ന ജഡീകരായിട്ടുള്ള ആൾക്കാർ, അത് ഒരു കൂട്ടർ ജഡീകർ. ഇവിടുത്തെ ജഡീകർ എന്ന് പറഞ്ഞാൽ ഇവർ അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ വേറൊരു ജഡത്തിന്റെ ശക്തിയാൽ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. ഇവരെ ജഡീകർ എന്ന പേരിൽ ഇവിടെ പറയുന്നില്ല. ഇവിടെ ജഡത്തെ അനുസരിച്ച് ജഡത്താൽ അവിടെ ഗലാത്യലേഖനം മൂന്നാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് ഇതിനെ ഫുൾഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ്. അവരും ശിശുക്കൾ തന്നെയാണ്. അവരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ എന്താണ് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കാത്തതെന്നുള്ളതിന് പൗലോസ് പഴയ നിയമത്തിൽ ഒരു സാദൃശ്യം പറയാണ്. പൗലോസ് പറയാണ് ഇത് സാദൃശ്യമാണ്, ഇതിൽ ഒരു അലഗറിയാണ്, ഇല്ലെങ്കിൽ ഒരു പാരബിൾ പോലാണ്. അത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാന്ന് പറയണം. അത് നമുക്കോട്ട് നമുക്ക് ആ പഴയ നിയമത്തിൽ തന്നെ ആ കാര്യം ഒന്ന് നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 16 അധ്യായത്തിന്റെ 1 വാക്യം വായിക്കാം.
അബ്രഹാമിന്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല. എന്നാൽ അവൾക്ക് ഹാഗാർ എന്ന പേരുള്ള ഒരു മിസ്രി എന്ന ദാസി ഉണ്ടായിരുന്നു. സാറായി അബ്രഹാമിനോട്, ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എന്റെ ഗർഭമടച്ചിരിക്കുന്നുവല്ലോ, എന്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷെ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കും എന്ന് പറഞ്ഞു.
ഓക്കെ, ഇവിടെ ഗലാത്യലേഖനം 4 23 വാക്യത്തിൽ പറയാണ് അബ്രഹാമിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു രണ്ട് പുത്രന്മാർ? ആരാ? ഹാഗാർ. ആരാ?